പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നാലാം പ്രമാണം നമ്മൾ പഠന വിഷയമാക്കുകയാണ്. കർത്താവ് ദാനമായി നൽകുന്ന ദേശത്ത് ദീർഘകാലം ജീവിച്ചിരിക്കാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നതാണ് കൽപ്പന. മാതാപിതാക്കന്മാർക്ക് നൽകേണ്ട ആദരവ്, അനുസരണം, ബഹുമാനം, സംരക്ഷണം എന്നിവയൊക്കെയാണ് മുഖ്യമായും ഈ പ്രമാണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് കഴിഞ്ഞ തവണ നമ്മൾ പഠന വിഷയമാക്കിയത്. മാതാപിതാക്കന്മാരെ മക്കൾ ബഹുമാനിക്കുന്നതിൻ്റെ അതിമനോഹരമായൊരു ഉദാഹരണമുണ്ട് ബൈബിളിൽ. അത് റൂത്തിൻ്റെ പുസ്തകമാണ്. മൊവാബ്യ സ്ത്രീയായ റൂത്ത് ഇസ്രായേൽക്കാരിയായ നവോമിയെ, അമ്മായിയമ്മയെ ആദരവോടെ, സ്നേഹത്തോടെ അനുഗമിച്ചതിൻ്റെ കഥയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഭർത്താവ് മരിച്ചു. ഇതിനൊരു വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലും അവർ വിചാരിച്ചില്ല. സ്വന്തം നാട്ടിലേക്ക് പോയി സ്വന്തക്കാരിൽ നിന്ന് ആരെയെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കാനായിട്ട് റൂത്തിനോട് അമ്മായിയമ്മ പറഞ്ഞപ്പോൾ അവളതിന് തയ്യാറായില്ല. അമ്മ പോകുന്നിടത്തേക്ക് ഞാൻ പോകും, അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, അമ്മയുടെ ദൈവമായിരിക്കും എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ വിശ്വാസം ഏറ്റെടുത്ത് വിജാതിയായ അവൾ ഇസ്രായേലിലേക്ക് കടന്നു വന്നതിൻ്റെ കഥയാണ് റൂത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇത് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധമാണ്, അമ്മയും മകളും തമ്മിലല്ല. ഇത് വളരെ മനോഹരമായൊരു മാതൃകയാണ്. റൂത്ത് സ്വയം ത്യജിച്ച് ആ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായി. അതിന് ദൈവം അവളെ വളരെയധികം അനുഗ്രഹിച്ചു. അങ്ങനെ വിജാതീയ സ്ത്രീയായ, മൊവാബ്യ സ്ത്രീയായ റൂത്ത് മിശിഹായുടെ മുത്തശ്ശിയായി തീർന്നു. ഈ റൂത്തിൽ നിന്ന് ആണ് ദാവീദിൻ്റെ പിതാമഹൻ ജനിക്കുന്നത്. അങ്ങനെ മാതാപിതാക്കന്മാരോടുള്ള അനുസരണത്തിൻ്റെ വലിയ മാതൃക എടുത്തു കാണിക്കുന്ന ബൈബിൾ തന്നെ മാതാപിതാക്കന്മാരെ അവഹേളിക്കുന്നതിൻ്റെ ഉദാഹരണം എടുത്തു കാണിക്കുന്നുണ്ട്. പ്രളയത്തിന് ശേഷം മുന്തിരി നട്ടുപിടിപ്പിച്ച് വീഞ്ഞു കുടിച്ചു മത്തനായ നോഹയുടെ കഥ ബൈബിള് അവതരിപ്പിക്കുന്നുണ്ട്. കുടിച്ചുന്മത്തനായി നഗ്നനായി കൂടാരത്തിൽ കിടന്ന പിതാവിനെ ഇളയ മകനായ കാനാൻ കണ്ടു. അത് തൻ്റെ മറ്റ് ജ്യേഷ്ഠന്മാരോടും പോയി പറഞ്ഞു. ജ്യേഷ്ഠന്മാരാവട്ടെ, പിതാവിൻ്റെ നഗ്നത കാണാതെ തങ്ങളുടെ ചുമലിൽ ഒരു തുണിയിട്ട് ഒരു പുറകോട്ട് നടന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. ഉണർന്നെഴുന്നേറ്റ പിതാവ് തൻ്റെ ഇളയ മകനായ കായൻ ചെയ്തത് കേട്ട് ക്രുദ്ധനായവനെ ശപിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ശാപം കാനാൻ്റെ മേൽ പതിച്ചുവെന്നാണ് ബൈബിൾ പറയുന്നത്. ഇത് മാതാപിതാക്കന്മാരെ ശപിക്കുന്ന, മാതാപിതാക്കന്മാരെ അവഹേളിക്കുന്ന മക്കൾക്ക് കിട്ടുന്ന ശാപത്തിൻ്റെ അടയാളം. രണ്ടും ബൈബിൾ ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് മാതാപിതാക്കന്മാർക്ക് മക്കളോടുള്ള കടമയാണ്. നമ്മൾ മാതാപിതാക്കന്മാരെ മക്കൾ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ബഹുമാനം സ്വീകരിക്കാൻ, ആദരവ് പിടിച്ചു പറ്റാൻ കഴിവുള്ളതായിരിക്കണം മാതാപിതാക്കന്മാരുടെ ജീവിതം. മാതാപിതാക്കന്മാരാണ് മക്കൾക്ക് ജീവൻ നൽകുന്നത്. തീർച്ചയായിട്ടും ജീവൻ നൽകുന്നതുകൊണ്ട് മാത്രം ഒരാൾ മാതാപിതാക്കന്മാരുടെ, മാതാവിൻ്റെയോ പിതാവിൻ്റെയോ കടമ നിർവഹിച്ചു എന്ന് പറയാനാവില്ല. പുറപ്പാട് സംഭവത്തെ ചിത്രീകരിക്കുന്ന മനോഹരമായൊരു ഫിലിമുണ്ട്, ടെൻ കമാൻഡ്മെൻറ്റ്സ്. ഒരുപാട് ഒസ്കാർ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു പടമാണ്. 1958 ഇറക്കിയ അമേരിക്കൻ ഹോളിവുഡ് പടമാണ്. അവിടെ മോശ ചിത്രീകരിക്കപ്പെടുന്നത് ഫറവോയുടെ മകളുടെ മകനായിട്ടാണ്. തൻ്റെ അമ്മയാരാണെന്നറിയാതെ വളർന്നു വരുന്ന മോശ രാജകൊട്ടാരത്തിൽ രാജകുമാരനായിട്ടാണ് വളരുന്നത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യമാവുമ്പോൾ അവന് സംശയമാവുന്നു. വാസ്തവത്തിൽ ഈ ഫറവോയുടെ മകൾ തന്നെയാണോ എൻ്റെ അമ്മ? അല്ല എന്നവന് തോന്നാൻ തുടങ്ങി. തൻ്റെ അമ്മയെ കണ്ടെത്താനായി ഉള്ള ശ്രമത്തിൽ യോഖബെത് എന്ന ഒരു അടിമയുടെ അടുത്ത് അവനെത്തുകയാണ്. ആ അടിമയെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ രക്ഷിക്കാനായിട്ട് മോശയ്ക്കൊരവസരമുണ്ടായിരുന്നു. ഈ അടിമയായ യോഖബെത്തിൻ്റെ അടുക്കിലേക്ക് മോശ പോയിരിക്കുന്നുവെന്നറിഞ്ഞ് ഫറവോയുടെ മകൾ, മോശയുടെ അമ്മ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീയും എത്തുകയായി. അങ്ങനെ രണ്ടു സ്ത്രീകളും, അവരുടെ മധ്യേ മോശയും. മോശയോട് ഈ ഫറവോയുടെ മകൾ പറയും, ഞാനാണ് നിന്നെ വളർത്തിക്കൊണ്ട് വന്നത്, ഞാനാണ് നിനക്ക് പേര് നൽകിയത്, ഞാനാണ് നിന്നെ നീയാക്കിയത്, എനിക്കുള്ളതെല്ലാം നിനക്ക് തന്നു. ഈ സ്ത്രീ എന്താ നിനക്ക് തന്നത്? അപ്പോൾ യോഖബെത് പറയും, എനിക്ക് തരാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് തരാൻ ജീവനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ ജീവൻ തന്നെ നിലനിർത്താനായിട്ട് നിന്നെ സഹായിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തില്ല. അപ്പോഴും മോശയാണ് ചോദിക്കുക, ആരാണ് എൻ്റെ അമ്മ? ഇതൊരു ഫറവോയുടെ മകളാണോ, ജന്മം നൽകുക മാത്രം ചെയ്ത സ്ത്രീയാണോ അമ്മ? ആ അമ്മ യോഖബെദ് മോശയോട് പറയും, നീ എൻ്റെ മകനല്ല. നീ എൻ്റെ മകനായിരുന്നെങ്കിൽ നീ ഇന്ന് രാജകൊട്ടാരത്തിലായിരിക്കില്ല വസിക്കുക. നീ എൻ്റെ മകനായിരുന്നെങ്കിൽ എന്നെപ്പോലെ അടിമപ്പാളയത്തിലായിരിക്കും. നിന്റെ മുതുകത്ത് ചാട്ടവാറിൻ്റെ പാടുകളുണ്ടാവും. നിന്റെ കൈ തഴമ്പിച്ചതായിരിക്കും. ഈ അടിമപ്പാളയത്തിലെ വേല കൊണ്ട് കറുത്ത് കരുവാളിച്ചതായിരിക്കും നിന്റെ ശരീരം. ഇല്ല, നീ എൻ്റെ മകനല്ല. ഇങ്ങനെ അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം, അമ്മമാർ തമ്മിലുള്ള സംഭാഷണം, ഇത് ഞാൻ എടുത്തു കാണിക്കാൻ കാരണം, ആരാണ് യഥാർത്ഥത്തിൽ അമ്മ? ജീവൻ കൊടുത്തുകൊണ്ട് മാത്രം ഒരാൾ അമ്മയാകുമോ? ജനിപ്പിച്ചതുകൊണ്ട് മാത്രം ഒരാൾ അപ്പനാകുമോ? തീർച്ചയായിട്ടും അപ്പനെന്ന് പറയാൻ ഒരാളുണ്ടാവും, പക്ഷേ അതുമാത്രമാകുന്നില്ലല്ലോ. പിതൃത്വവും മാതൃത്വവും ജന്മം നൽകുന്നതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു കാര്യമല്ല. മാനുഷികമായ രീതിയിൽ മക്കൾക്ക് ജന്മം നൽകി അവരെ മനുഷ്യോചിതമായി ദൈവമക്കളായി വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കുണ്ട്. ആ കടമയെക്കുറിച്ചാണ് ഈ നാലാം പ്രമാണം അനുസ്മരിപ്പിക്കുന്നത്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന അതേ പ്രമാണം തന്നെ മാതാപിതാക്കൾ മക്കളോട് കാണിക്കേണ്ട അവർക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നതാണ്. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്രകാരം പറയും, ദൈവം നൽകുന്ന ആദ്യത്തെ അനുഗ്രഹമാണ്. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ കാണും. നമുക്ക് നമ്മുടെ ഛായയിലും സദൃശത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അതിനുശേഷം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറയുവിൻ. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായകളുകൊണ്ട് നിറയണം. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ദൈവമക്കളായി അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഉത്തരവാദിത്വം. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതും പിതൃത്വവും മാതൃത്വവും അവരെ നിക്ഷേപിച്ചതും ദൈവമക്കൾക്ക് ജന്മം നൽകാനും ദൈവമക്കളെ വളർത്തിക്കൊണ്ടുവരാനും വേണ്ടിയാണ്. അപ്പോഴ് മാതാപിതാക്കന്മാർ ശാരീരികമായ ജന്മം നൽകിക്കൊണ്ട് മാത്രം മാതാപിതാക്കന്മാരാവുന്നില്ല. അവരുടെ മാതൃത്വവും പിതൃത്വവും അർത്ഥവത്തായി തീരുന്നത് ദൈവമക്കളായി മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ്. അതോടുകൂടി ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. എത്രയോ ദമ്പതികൾ ഇന്ന് മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് മക്കളില്ലാതെ ജീവിക്കുന്നു. ഡിവാൻ ധ്യാന കേന്ദ്രത്തിലും മാസത്തിലൊരു ദിവസം ഈ മക്കളില്ലാത്ത ദമ്പതിക്കാർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ആ പ്രാർത്ഥനയിൽ പങ്കുചേരാറുണ്ട്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേക ധ്യാനങ്ങൾ നടത്താറുണ്ട്. പ്രത്യേക ധ്യാന കേന്ദ്രങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊരു 2 മാസം മുമ്പ് വിശുദ്ധ നാട്ടിൽ പോകാനിടയായി. ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറായി ഗൈഡായിട്ട് പോയതാണ്. അവിടെ ബെത്ലഹേമിൽ ഒരു ഗ്രോട്ടോയുണ്ട്, മിൽക്ക് ഗ്രോട്ടോ എന്നാണ് അറിയപ്പെടുന്നത്. ആ മിൽക്ക് ഗ്രോട്ടോയുടെ പ്രത്യേകത, മാതാവ് ഉണ്ണിക്ക് പാൽ കൊടുത്തപ്പോൾ മാതാവിൽ നിന്ന് അല്പം പാല് താഴെ പോയെന്നും അത് പിന്നീട് അവിടെ അത്ഭുതകരമായി തീർന്നുവെന്നും അവിടെ വരുന്ന ആളുകൾക്ക്, വരുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ചും സന്താന ലാഭം എന്ന വലിയ അനുഗ്രഹം ലഭിക്കുന്നു എന്നും പറയുന്നു. അവിടെ ഒരു കപ്പേളയുണ്ട്. ഇന്ന് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അത്ഭുതകരമായി കുഞ്ഞുങ്ങൾ ലഭിച്ചവരുടെ ഒരുപാട് കഥകൾ അവിടെ പറയുന്നുണ്ട്. ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ അവിടെ രേഖപ്പെടുത്തി അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരും അവിടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ കൊടുത്തതായിട്ട് കാണാനിടയായി. അപ്പോൾ ആ സന്താന ലാഭം, സന്താന ലബ്ധി ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. 127-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണെന്ന് പറഞ്ഞ്. 3-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തെങ്കിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, കൈനീട്ടി സ്വീകരിക്കേണ്ട വലിയ ദാനം. 128-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയും, നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുമായിരിക്കും. ധാരാളം മക്കളുണ്ടായിരിക്കുക വലിയൊരു അനുഗ്രഹമായി കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലും, പ്രത്യേകിച്ചും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത്. കൂടുതൽ മക്കൾ കൂടുതൽ അധ്വാനത്തിന് സഹായകമാകും. അത് സംരക്ഷണമാണ്. ഇൻഷുറൻസ് ഇല്ലാതിരുന്നൊരു കാലത്ത് മക്കളായിരുന്നു മാതാപിതാക്കന്മാരുടെ ഇൻഷുറൻസ്. കാലം മാറി, മക്കളുടെ എണ്ണം കുറയുന്നത് ആവശ്യമാണെന്ന് കരുതാൻ തുടങ്ങി. അതിന് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പരസ്യങ്ങൾ വന്നു. ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് സഹായം നൽകുന്നതിന് മക്കളുടെ എണ്ണം നിയന്ത്രിക്കുക ഒരു ഉപാധിയായി വയ്ക്കപ്പെട്ടു. സർക്കാരുകൾ തെറ്റുപിടിച്ചു. മതമേതായാലും മക്കളൊന്നു മതിയെന്ന ചിന്താഗതി കടന്നു വന്നു. വൺ ചൈൽഡ് പോളിസി ചൈനയിൽ ഒരു നിയമമാക്കി. രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുന്നത് കുറ്റകരമായി കാണാൻ തുടങ്ങി. രണ്ടാമത് ഗർഭിണിയാവുന്ന സ്ത്രീ ആ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് തന്നെ കൊന്നുകളയണമെന്ന നിയമമുണ്ടായി. അങ്ങനെ മക്കൾ ഒന്നു മതി എന്നുള്ള ചിന്താഗതി കടന്നു വന്നപ്പോൾ ദൈവം നൽകുന്ന ദാനമാണ് മക്കളെന്നും ആ മക്കളാണ് നിങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്നതും എന്നുള്ള കാര്യമെല്ലാം മറന്നുപോയി. കൊലപാതകമാണ് ഗർഭച്ഛിദ്രമെന്ന കാര്യവും മറന്നു. അത് ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണെന്ന് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമെന്നൊരു ചിന്താഗതി കടന്നു വന്നു. കുഞ്ഞുങ്ങളെ സൗകര്യപൂർവ്വം ഒഴിവാക്കുക, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി വന്ധ്യകരണം നടത്തുക, അത് ശസ്ത്രക്രിയയിലൂടെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഗർഭനിരോധന മരുന്നുകളിലൂടെയോ ഉപാധികളിലൂടെ ആയിരിക്കാം. ഏത് വിധേനയും കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നതൊരു വലിയ കടമയായി കണക്കാക്കാൻ തുടങ്ങി മനുഷ്യർ. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് സൗഭാഗ്യം വർദ്ധിക്കുമെന്ന് വിചാരിച്ചു. പടിഞ്ഞാറാണ് തുടങ്ങിയത്, എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെയാണല്ലോ. പക്ഷേ ഇന്ന് പടിഞ്ഞാറുള്ള ജനങ്ങൾ വലിയ ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമാണ്. കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടും കിട്ടുന്നില്ല. വന്ധ്യംകരണത്തിലൂടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വ്യക്തികൾ, ഗർഭഛിദ്രത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് അവസാനം കുറിച്ചവർ ഇന്ന് ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല. ജനസംഖ്യ വളരെ പെട്ടെന്ന് താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ മാസം റീഡേഴ്സ് ഡൈജസ്റ്റിലെ ഒരു ലേഖനമുണ്ടായിരുന്നു. പടിഞ്ഞാറൻ രാജ്യം, പ്രത്യേകിച്ചും പശ്ചാത്തല യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വന്യമൃഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അത്രേ, ഗ്രാമങ്ങളിൽ വസിക്കാൻ ആളുകളില്ല, ആളുകളെല്ലാം പട്ടണത്തിലേക്ക് മാറി. ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ ഗ്രാമങ്ങൾ ഒന്നൊന്നായി കടുവയും പുലിയും അതുപോലെ തന്നെ മറ്റു വന്യമൃഗങ്ങളും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് റീഡേഴ്സ് ഡൈജസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ കുറേയെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം. വൃദ്ധരുടെ എണ്ണം യുവാക്കളുടേതിനേക്കാൾ വളരെ കൂടുമ്പോൾ ആ വൃദ്ധരെ പരിപാലിക്കാൻ ആളുകളില്ലാണ്ടാകുന്നു. ഇപ്പം മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ദൗത്യം, ദൈവം നൽകിയ ദാനം സ്വീകരിക്കാൻ വിസമ്മതിച്ച് തിരസ്കരിച്ച മാതാപിതാക്കന്മാർ ഇന്ന് വിലപിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ആകട്ടെ, മാതാപിതാക്കന്മാർ മക്കളോടുള്ള കടമകളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേത് മക്കൾക്ക് ജന്മം നൽകുക എന്ന് തന്നെയാണ്. അത് മനുഷ്യോചിതമായ രീതിയിൽ അവർ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്നതാവണം മക്കൾ. ആഗ്രഹിച്ചിട്ട് വളരുന്ന മക്കളായിരിക്കണം, ചോദിച്ച് വാങ്ങുന്ന മക്കൾ. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. വന്ധ്യയായിരുന്ന വൃദ്ധയായ സാറായിക്ക് ലഭിച്ച വലിയ അനുഗ്രഹമായിരുന്നു വാർദ്ധക്യത്തിലെ മകൻ. അതുപോലെ തന്നെ റബേക്കയുടെയും റാഹേലിൻ്റെയും എലിസബത്തിൻ്റെയും ഹന്നായുടെയും ഒക്കെ ഉദാഹരണങ്ങൾ നമ്മുടെ ബൈബിളിലുണ്ട്. ദൈവം നൽകുന്ന ദാനം, ഇപ്പോഴ ആദ്യമേ ഈ ദാനം സ്വീകരിക്കാനായിട്ട് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് മാതാപിതാക്കന്മാർ ഒരുങ്ങണം. ഇനി ഈ മാതാപിതാക്കന്മാർ മക്കൾക്ക് ആവശ്യമായത് നൽകണം. അതിലേറ്റവും പ്രധാനം സ്നേഹമാണ്. ബൈബിളിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാം. ആദ്യമേ 139-ാം സങ്കീർത്തനത്തിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കട്ടെ. മക്കളുടെ ജന്മത്തെക്കുറിച്ച് 139-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുക, 13-16 വാക്യങ്ങൾ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ജന്മം നൽകുന്നത് ദൈവമാണ്. മാതാപിതാക്കന്മാരുടെ പ്രവൃത്തിയോട് മാത്രം കുഞ്ഞുങ്ങളുണ്ടാവില്ല. ഞാനങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങെന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവം നൽകുന്നതാണ് ജീവൻ എന്ന ദാനം. ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ കുഞ്ഞും ഓരോ കുടുംബത്തിൽ ജനിക്കാൻ അവിടുന്ന് അനുവദിക്കുന്നത്, അവസരം നൽകുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനായി ദൈവം തിരഞ്ഞെടുക്കുന്ന ഉപകരണങ്ങളാണ് മാതാപിതാക്കന്മാർ. അവർക്ക് മക്കളുടെ മേൽ ഉടമസ്ഥാവകാശമില്ല. ദൈവത്തിൻ്റെ മക്കളെ ദാനമായി സ്വീകരിക്കാനും വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് ഓരോ സ്ത്രീയും പുരുഷനും ഭാര്യാഭർത്താക്കന്മാരായി മാതാപിതാക്കന്മാരായി ഏറ്റെടുക്കുന്നത്. ജോബിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിലും ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട്. 10-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അങ്ങെന്നെ പാലുപോലെ പകർന്ന് തൈരുപോലെ ഉറ കൂട്ടിയില്ലേ? അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു, അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു. അങ്ങ് എന്നിൽ ജീവനും ഗാഠമായ സ്നേഹവും നിക്ഷേപിച്ചു. അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. ദൈവമാണ് ജീവൻ നൽകുന്നത്. ആത്യന്തികമായി എല്ലാ പിതൃത്വവും മാതൃത്വവും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം ദാനമായി നൽകുന്നില്ലെങ്കിൽ മക്കളുണ്ടാവില്ല. ദൈവത്തിൻ്റെ പിതൃത്വമില്ലാതെ ഒരാളും പിതാവാകുന്നില്ല. ദൈവത്തിൻ്റെ മാതൃത്വമില്ലാതെ ഒരാളും മാതാവുമാകുന്നില്ല. അങ്ങനെ ദൈവം നൽകുന്ന വലിയ ദാനം അത് സ്വീകരിക്കുക. ഇനി ഈ സ്വീകരിച്ച് ദാനമായി കിട്ടുന്ന മക്കളെ എങ്ങനെ വളർത്തിക്കൊണ്ടു വരണം, അതിനെക്കുറിച്ചും ബൈബിള് വളരെ വിശദമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, പ്രഭാഷകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. മാതാപിതാക്കന്മാർ മക്കളെ സംരക്ഷിക്കണം, അവരെ സ്നേഹിക്കണം, അതോടൊപ്പം അവർക്ക് ശിക്ഷണം നൽകുകയും വേണം. മനുഷ്യ സ്വഭാവം തിന്മയിലേക്ക് ചായ്വുള്ളതാണ്. ഉത്ഭവപാപത്തിൻ്റെ ഫലമായി നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യുകയാണ് മനുഷ്യന് എളുപ്പമായി തീരുക. ഈ തിന്മയിലേക്ക് ചായ്വുള്ള മനുഷ്യനെ പരിശീലനത്തിലൂടെ ശിക്ഷണത്തിലൂടെ നന്മയിൽ അഭ്യസിപ്പിക്കണം. ഏറ്റവും കൂടുതൽ ഈ ശിക്ഷണം നൽകുന്നത് മാതാപിതാക്കന്മാരുടെ കടമയാണ്. സ്കൂൾ അധ്യാപകരും പിന്നീട് വൈദികരും മറ്റ് നേതാക്കന്മാരും എല്ലാം കൊടുക്കുന്ന ശിക്ഷണം ഉണ്ടാവും. പക്ഷേ ആദ്യത്തെ ശിക്ഷണം ലഭിക്കുന്നത് മാതാപിതാക്കന്മാരിൽ നിന്നാണ്. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം പരിശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളനമരുത്, അതിലാളനമരുത്. ഇന്ന് മക്കളൊന്നു മതി എന്നുള്ള നിബന്ധനയുടെ ശേഷം വന്നപ്പോഴേക്കും ഉള്ളതെല്ലാം ഈ ഒരു മകന് വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മകനോ മകളോ ദുഃഖിക്കാനിടയാവരുത് എന്ന് മാതാപിതാക്കന്മാർ ആഗ്രഹിക്കും. എൻ്റെ കാലത്ത് ഞാൻ ഒരുപാട് ക്ലേശിക്കേണ്ടി വന്നു, അധ്വാനിക്കേണ്ടി വന്നു, മാതാപിതാക്കന്മാർ കരുതും. പക്ഷേ എൻ്റെ മക്കൾക്കതുപോലുള്ള ദുഃഖവും ക്ലേശവും ഉണ്ടാവരുത്. എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും സൗകര്യപൂർവകമായ ജീവിതം മക്കൾക്ക് നൽകാൻ മാതാപിതാക്കന്മാർ ആഗ്രഹിക്കും. ക്ലേശങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ മക്കൾക്കാവശ്യമായ ശിക്ഷണം ലഭിക്കാതെ പോകുന്നു. അധ്വാനിക്കാത്തവൻ ആഹാരം മാത്രം കഴിക്കുമ്പോൾ ആരോഗ്യമില്ലാതായിത്തീരുന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ ഇന്നത്തെ നമ്മുടെ ഇളം തലമുറകളിൽ കാണാം. നടക്കാൻ പോലും മറന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, എണീറ്റ് നിൽക്കാൻ മാത്രം ബലമില്ലാത്ത കാലുകൾ, ഭാരമേറെയുണ്ട്, പക്ഷെ നടക്കാൻ അവർക്ക് സാധിക്കില്ല. പലപ്പോഴും സംഭവിക്കുന്നതാണ് മാതാപിതാക്കന്മാരുടെ അതിലാളന കൊണ്ട് വഷളായി പോകുന്ന മക്കൾ. അവരുടെ ശരീരം മാത്രമല്ല, അവരുടെ മനസ്സും ഇപ്രകാരമായിത്തീരും. ശാസനയെക്കുറിച്ചും പരിപാലനയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു എന്നാണ് തുടങ്ങുക. അടിക്കുക എന്നത് ഇന്ന് വലിയ കുറ്റകരമായി കരുതുന്ന ചില രാജ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അടിക്കുക മാത്രം, അടിക്കുക എന്നല്ല, ഒരു കണ്ണുരുട്ടുക, പീഡിപ്പിക്കുക, ശാസിക്കുക, പരുഷഭാവത്തിൽ സംസാരിക്കുക, ഇതൊക്കെ കുറ്റകരമായി സർക്കാർ തന്നെ നിശ്ചയിച്ചിരിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ മക്കൾ മാതാപിതാക്കന്മാരെ പീഡിപ്പിക്കും. ഡാഡി, ഷുഡ് ഐ കോൾ ദ പോലീസ്? ഇതാണ് മക്കൾ ചോദിക്കുക. ഡാഡി മക്കളെ അനുസരിക്കണം, മക്കളുടെ ഡാഡി അനുസരിക്കുകയല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം നിലനിർത്തിക്കൊണ്ടുവരുന്ന മക്കളുടെ അവസ്ഥ എന്താണെന്ന് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പഠിപ്പിക്കും, പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു, വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. തോന്നിയ പോലെ ജീവിച്ച മക്കൾ മാതാപിതാക്കന്മാർക്ക് എപ്പോഴും ദുഃഖത്തിനേ കാരണമാവും. മാതാപിതാക്കന്മാരുടെ തല്ലുകൊണ്ടതുകൊണ്ടോ ശാസനയും ശിക്ഷണവും കിട്ടിയതുകൊണ്ടോ മക്കളാരും പ്രായമാകുമ്പോൾ അവരെ വെറുക്കില്ല, സ്നേഹിക്കുകയുള്ളൂ. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുവാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ വെച്ച് അവൻ അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല, തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ, മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും, ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും, അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടി ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ചു പല്ലിഞ്ഞിരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവൻ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായിത്തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകൻ്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്തുവാൻ ശ്രദ്ധിക്കുക. മാതാപിതാക്കന്മാർക്ക് നൽകുന്ന വലിയ പാഠങ്ങളാണ്. മാതാപിതാക്കന്മാർ മക്കളെ സ്നേഹിക്കണം, മക്കളുടെ യഥാർത്ഥമായ നന്മ കാംക്ഷിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കണം, അവർക്ക് പരിശീലനം നൽകണം, ശിക്ഷണവും ശാസനവും നൽകണം. 30-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്, മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ച് കിട്ടേണ്ടി വരും. സ്വന്തം മുറിവും മകൻ്റെ മുറിവും അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. തല്ലുകൊണ്ട് പിടയുന്ന മകൻ മറ്റുള്ളവർ തല്ലുകൊള്ളുമ്പോഴാണ് പിതാവിനെ ശപിക്കുക. ഇന്നും അമിത ലാളനയുടെ ഫലമായി വഷളായി പോകുന്ന മക്കൾ വളർന്നു വരുമ്പോൾ അക്രമകാരികളായിത്തീരുന്നു. സമൂഹത്തിന് അവർ ഭീഷണിയായി മാറുന്നു. പലപ്പോഴും മാതാപിതാക്കന്മാർ മക്കളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ്, അവർക്ക് യാതൊരു കുറവും വരാതിരിക്കാൻ വേണ്ടിയാണ് അവരെ അങ്ങ് അകലെ വിദേശത്തോ അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെയുള്ള സ്കൂളുകളിൽ ചെറുപ്പം മുതലേ കൊണ്ടുപോയി ആക്കുക. എൽ കെ ജി മുതൽ ബോർഡിങ്ങിൽ വളർന്നിരുന്ന കുട്ടികൾ, മാതാവാരാണ് പിതാവാരാണെന്നറിയാതെ അവരുടെ സ്നേഹമെന്നറിയാതെ വളരുന്ന കുട്ടികൾ, അവർക്ക് ആവശ്യത്തിനെല്ലാം കിട്ടി വളരുമ്പോൾ ഒന്നു മാത്രം കിട്ടാതെ പോകുന്നു, മാതാപിതാക്കന്മാരുടെ സ്നേഹവും ശിക്ഷണവും. അങ്ങനെ ചെറുപ്പം മുതലേ സ്നേഹമറിയാതെ തന്നിഷ്ടക്കാരായി വളരുന്ന മക്കൾ സമൂഹത്തിന് തന്നെ ദ്രോഹമായി തീരുകയാണ്. പലപ്പോഴും ആ മക്കൾക്ക് തന്നെ തങ്ങളോട് തന്നെ ഒരു അപകർഷതാബോധവും അമർഷവും വെറുപ്പും, ആവശ്യത്തിന് പണം തരുന്നു എന്നിൽ കവിഞ്ഞ് മാതാപിതാക്കന്മാരിൽ നിന്നൊന്നും കിട്ടാതാവുന്നു. പ്രായമാകുമ്പോൾ ഈ മാതാപിതാക്കന്മാർ തന്നെ ദുഃഖിക്കേണ്ടി വരുന്നു. അപ്പോൾ മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി നൽകേണ്ടത് സ്നേഹമാണ്, ലാളനയും അതോടൊപ്പം താടനവും. ശിക്ഷണം ആവശ്യമാണ്. ഇത് തന്നെ പുതിയ നിയമത്തിലും വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ മാതാപിതാക്കന്മാർക്ക് നൽകുന്ന ഉപദേശം ഇതാണ്: മക്കളെ സ്നേഹിക്കണം, അവരെ ശാസിക്കണം, വേണ്ടി വന്നാൽ ശിക്ഷിക്കണം, നന്മയിൽ അവരെ വളർത്തണം. അവരുടെ യഥാർത്ഥമായ നന്മയാണ് കാംക്ഷിക്കുന്നതെങ്കിൽ അവരെ അധ്വാനശീലരാക്കണം. അവർക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം, അവർക്ക് നൽകേണ്ട ഏറ്റവും വലിയ അറിവ് ദൈവജ്ഞാനമാണ്. ദൈവഭക്തിയുള്ളവരായി, അനുസരണമുള്ളവരായി, സൽസ്വഭാവികളായി വളർത്തുക. വിശ്വാസത്തിൽ വളർന്നു വരുന്ന മക്കൾ സമൂഹത്തിന്, മാതാപിതാക്കന്മാർക്ക്, രാഷ്ട്രത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ വിശ്വാസമില്ലാതെ സ്വന്തം അവകാശത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വളർന്ന മക്കൾ എല്ലാവർക്കും ഭീഷണിയായിരിക്കും. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ അപകടവും അതല്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മക്കളൊന്നു മതിയെന്ന് പറഞ്ഞ് പഠിപ്പിച്ച സമൂഹത്തിൽ ഈ ഒറ്റയാന്മാരിന്ന് എല്ലാം നശിപ്പിക്കുന്നവരായി തീരുകയാണ്. എല്ലാം എനിക്കു വേണ്ടി എന്ന ചിന്ത. വലിയ കുടുംബത്തിൽ മക്കൾ പരസ്പരം സഹായിക്കേണ്ടിയിരുന്നു. മുതിർന്ന കുട്ടികൾ ഇളയ കുട്ടികളെ, അവർക്ക് ആവശ്യമായ വസ്ത്രമുണ്ടാക്കി കൊടുക്കാനും മലക്കി കൊടുക്കാനും സ്കൂളിൽ കൊണ്ടുപോകാനും പഠിപ്പിക്കാനും ഒക്കെ സഹായിക്കുമായിരുന്നു. പ്രായമാകുന്നതനുസരിച്ച് ഇളയ കുഞ്ഞുങ്ങളെ, മുതിർന്ന കുഞ്ഞുങ്ങൾ സഹായിക്കുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഈ ഒറ്റയ്ക്കായിത്തീരുമ്പോൾ എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എൻ്റെ അവകാശം, എനിക്ക് യാതൊരു കടമയുമില്ല എന്നൊരു ചിന്തയായി. മക്കൾ ശക്തിയില്ലാത്തവരായി പോകുന്നു. ശിക്ഷണം ലഭിക്കാത്തവർ പെട്ടെന്ന് വാടിപ്പോകുന്നു. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ചെറുപ്പകാലത്ത് അധ്വാനിച്ചും ക്ലേശിച്ചും ജീവിച്ചവർ പ്രായമാകുമ്പോൾ ശക്തിയുള്ളവരായിത്തീരും. സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാകും. മാതാപിതാക്കന്മാർക്ക് സന്തോഷവും അഭിമാനവുമാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കടമ മാതാപിതാക്കന്മാർക്ക് മക്കളോടുണ്ട്. അതോടൊപ്പം മാതാപിതാക്കന്മാർ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്: മക്കൾക്ക് തങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കണം. കുടിച്ചെടുക്കില്ലാതെ വഴിയിൽ കിടക്കുന്ന അപ്പനെ ഒരു മകൻ എങ്ങനെ ബഹുമാനിക്കാൻ സാധിക്കും? അപ്പൻ അകലെയായതുകൊണ്ട് മറ്റു വല്ലവരുടെയും കൂടെ പോകുന്ന അമ്മയെ ഒരു മകൾക്ക് അല്ലെങ്കിൽ മകൻ എങ്ങനെ ആദരിക്കാൻ സാധിക്കും? മക്കളുടെ ആദരവ് പിടിച്ചു പറ്റാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം മാതാപിതാക്കന്മാരുടെ ജീവിതം. സമ്പത്തുണ്ടായിരിക്കില്ല, പക്ഷേ ദരിദ്രരായിരിക്കാം, എന്നാലും സ്വഭാവത്തിൽ ഉള്ള വിശുദ്ധി, ആ വിശ്വാസത്തിലുള്ള ദാർഢ്യം, ദൃഢത, ഇതൊക്കെ മക്കൾക്ക് വലിയ അനുഗ്രഹമായി തീരും. അപ്പം മക്കൾക്ക് കൊടുക്കേണ്ടത് വിശ്വാസമാണ്, സ്നേഹമാണ്, ശിക്ഷണമാണ്. അപ്പം മാതാപിതാക്കന്മാരെ അനുസരിക്കണം, ബഹുമാനിക്കണമെന്ന് പറഞ്ഞതുപോലെ മക്കളെ സ്നേഹിച്ചും ശിക്ഷിച്ചും ദൈവമക്കളായി വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവും ഈ പ്രമാണത്തിലൂടെയുണ്ട്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ സ്നേഹം മാതാപിതാക്കന്മാരിലൂടെ ഞങ്ങൾക്ക് നൽകുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോകുന്നതായി ഞങ്ങൾക്കറിയാം. കർത്താവേ, മക്കളോടുള്ള ഉത്തരവാദിത്വം വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ കഴിയാതെ പോകുന്ന മാതാപിതാക്കളുണ്ട്. പലപ്പോഴും നന്മയാണെന്ന് വിചാരിച്ച് ചെയ്തു പോകുന്നത് യഥാർത്ഥത്തിൽ തിന്മയായിത്തീരുന്നു. ഒരു കുറവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആവശ്യമായത് അവർക്ക് കൊടുക്കാൻ, യഥാർത്ഥത്തിൽ ആവശ്യമായ സ്നേഹവും വിശ്വാസവും ഭക്തിയുമൊക്കെ കൈമാറാൻ കഴിയാതെ പോകുന്ന മാതാപിതാക്കന്മാരെ ഞങ്ങൾ അനുസ്മരിക്കുന്നു.
കർത്താവേ, യഥാർത്ഥ സ്നേഹം, മക്കളോടുള്ള സ്നേഹം, അത് ശാസനയിലൂടെയും ശിക്ഷണത്തിലൂടെയും യഥാർത്ഥ നന്മ കാംക്ഷിച്ചുകൊണ്ടുമായിരിക്കണം ഇത് ഞങ്ങളെ പഠിപ്പിച്ച ആ വലിയ കൃപയ്ക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മാതാപിതാക്കന്മാർ മക്കൾക്ക് ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നതെന്നും മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുമുള്ള ബോധ്യത്തിൽ വളർന്നു വരാൻ എല്ലാ മാതാപിതാക്കന്മാരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ തലവനായ വിശുദ്ധ യോസേഫ് പിതാവേ, കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്ന പരിശുദ്ധ അമ്മേ, തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ഞങ്ങളുടെ കുടുംബങ്ങളും വളർന്നു വരാൻ നിങ്ങൾ തന്നെ മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.